بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد.
ذهبت عند القواعد الأربع، لأن شريعة رسالة يعني إن مدل വെള്ളിയാഴ്ചകളിൽ നമ്മൾ പഠനം ആരംഭിക്കുന്നത് ഇൻഷാല്ലാ. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇന്നല്ലാഹ യബഅസു ലിഹാദിഹിൽ ഉമ്മത്തി അല റഅസി കുല്ലി മിഅത്തി സനത്തിൻ من يجدد لها دينها. إن الله يبعث صلى الله عليه وسلم طرين إن الله يبعث ترشيع الله نيوغيكم ندان لهذه الأمة إي أمة ولي على رأس كل مئة سنة إذن ورو نور ورشة ديم تركتل من يجدد لها ദീനഹ, അവരുടെ ദീൻ അവർക്ക് പുതുക്കി നൽകുന്ന ആളെ, അവരുടെ ദീൻ അവർക്ക് പുതുതായി പഠിപ്പിക്കുന്നവരെ, അവർക്കാണ് മുജദ്ദിദുകൾ എന്ന് പറയുക. മുജദ്ദിദുകൾ എന്ന് പറഞ്ഞാൽ ജദീദ് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പുതിയത് എന്നാണ് അതിനർത്ഥം. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്. അഥവാ ദീനിൽ പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന ആളുകളല്ല അവർ, മറിച്ച് പുതുതായി ദീനിൽ കൂട്ടിച്ചേർത്ത സംഗതികളെ നിഷേധിക്കുകയും ദീനിന്റെ ശരിയായ തനിമയിലേക്ക് ആളുകളെ തിരിച്ചുകൊണ്ടുപോവുകയും അവരുടെ യഥാർത്ഥ ദീൻ പുതുക്കുകയും ചെയ്യുന്ന ആളുകൾ, അതാണ് ഇവിടെ ഉദ്ദേശം. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സംരക്ഷിക്കുന്ന അതിന്റെ ഭാഗമാണ്. ഇന്ന നഹ്നു നസ്സൽനാ ദിക്റ വഇന്ന ലഹു ലഹാഫിളൂൻ, തീർച്ചയായും നാമാണ് ഈ ദിക്ർ, ഈ ഉദ്ബോധനം അവതരിപ്പിച്ചത്. നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യും. പരിശുദ്ധ ഖുർആനാണ് അവിടെ ഉദ്ദേശം. എന്നാൽ നമ്മുടെ നല്ലവരായ മുൻഗാമികൾ പലരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ച്, അതിന്റെ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ആയത്ത് ഓതിയതായി കാണാം. ഈ ദീനിൽ ആവശ്യം യഥാർത്ഥത്തിലൊന്നും പുതുതായി കൂട്ടിച്ചേർക്കാൻ സാധ്യമല്ല. അഥവാ കൂട്ടിച്ചേർത്താൽ അതിന്റെ അത് പൊളിയാണെന്ന കാര്യം, അതിന്റെ തനിനിറം വെളിവാക്കപ്പെടുക തന്നെ ചെയ്യും. ചില നല്ലവരായ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒരാൾ അത്താഴത്തിന്റെ നേരത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയാൻ തീരുമാനിച്ചാൽ, നേരം പുലരുമ്പോഴേക്കും അയാളെ കള്ളനെന്ന് വിളിക്കുന്ന ആളുകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനുമാത്രം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ സംരക്ഷിക്കുകയും ഈ ദീനിന്റെ പേരിൽ ആളുകൾ പടച്ചുണ്ടാക്കിയതിനെ തുറന്നു കാട്ടുകയും ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു നിയോഗിക്കുക തന്നെ ചെയ്യും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് അങ്ങനെയുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനത്തിൽ വന്ന മുജദ്ദിദുകളിൽ ഒരാളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇൻഷാ അല്ലാഹ്. മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, അദ്ദേഹമാണ് നമ്മൾ ഈ പഠിക്കുന്ന ഖവാഇദുൽ അർബഅ എന്ന റിസാല എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് ഇബ്നു സുലൈമാൻ ഇബ്നു അലി ഇബ്നു മുഹമ്മദ് ഇബ്നു അഹ്മദ് എന്ന ബനു തമീം ഗോത്രക്കാരനായിരുന്നു. ബനു തമീം ഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയതായി ഹദീസുകളിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ബനു തമീം ഗോത്രത്തെ സ്നേഹിക്കുന്നു മൂന്ന് കാര്യങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിനു ശേഷം. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ബനു തമീംകാർ അവരാണ് എന്റെ ഉമ്മത്തിൽ ദജ്ജാലിനോട് ഏറ്റവും ശക്തമായി എതിർത്ത് നിൽക്കുന്നവർ അവരായിരിക്കും. അതിൽ നിന്ന് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അവസാന കാലം വരേക്കും ഈ ഗോത്രം ഇവിടെ ബാക്കിയുണ്ടാകും എന്നത്. അതുകൊണ്ടാണല്ലോ ദജ്ജാലിനോട് ഏറ്റവും കടുത്ത രൂപത്തിൽ പോരാടുന്നവരാണവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകൾ വന്നിരിക്കുന്നു. അതിൽ നിന്ന് അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. രണ്ടാമത്തെ കാര്യം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു തമീം ഗോത്രക്കാരുടെ ഒട്ടകങ്ങൾ സകാത്തിന്റെ മുതൽ വന്നപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഹാദിഹി സദഖാതു ഖൗമിന, നമ്മുടെ ഖൗമിന്റെ സദഖയാണിത്, നമ്മുടെ ആളുകളുടെ സദഖയാണ്. അതുപോലെ മൂന്നാമത്തെ കാര്യം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ബനു തമീം ഗോത്രക്കാരിയായ ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, അഅതിഖീഹ ഫഇന്നഹ മിൻ വലദി ഇസ്മായിൽ, അവരെ മോചിപ്പിച്ചേക്കൂ, അവർ ഇസ്മായിൽ സന്തതികളിൽപ്പെട്ടവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്നുമുട്ടുന്നത് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിലേക്കാണ്. ആ പരമ്പരയിൽ ഉള്ള പൂർവ്വപിതാക്കളിൽ ഒരാളായ ഇലിയാസ്, ആ ഇലിയാസിലേക്ക് ബനു തമീം ഗോത്രക്കാരുടെ പിതൃപരമ്പരയും ചെന്നുമുട്ടുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ, ദജ്ജാലിനോട് ഏറ്റവും കടുത്ത രൂപത്തിൽ പെരുമാറുന്നവർ, രണ്ടാമത്തേത് അവരുടെ സദഖ വന്നപ്പോൾ സകാത്തിന്റെ മുതൽ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത് നമ്മുടെ ആളുകളുടെ സദഖയാണ്. സദഖ എന്നും സകാത്ത് എന്നും രണ്ടിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുണ്ട്. സദഖക്ക് സകാത്ത് എന്നും സകാത്തിന് സദഖ എന്നും പറയാറുണ്ട്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കീഴിൽ ബനു തമീം ഗോത്രക്കാരിയായ ഒരു അടിമയുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മോചിപ്പിക്കുക, അവർ ഇസ്മായിൽ സന്തതികളിൽപ്പെട്ട സ്ത്രീയാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രശംസ വന്നിട്ടുള്ള ഗോത്രമാണ് യഥാർത്ഥത്തിൽ ബനു തമീം ഗോത്രം. ഇത്തരത്തിലുള്ള പ്രശംസകൾ വന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാടിനെയോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തെയോ പ്രശംസിച്ചാൽ അതിനർത്ഥം അതിലുള്ള എല്ലാ വ്യക്തികളും ഒരുപോലെ നല്ലവരായിരിക്കും എന്നല്ല. അതൊരു നാട്ടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തിയാലും അങ്ങനെ തന്നെയാണ്. അവിടെയുള്ള ഓരോ വ്യക്തിയും ഐനം ബി ഐൻ, ഒരാളുമൊഴിയാതെ എല്ലാവരും അങ്ങേറ്റം തികഞ്ഞ ആളുകളാണ് എന്നല്ല. പൊതുവെ അവിടെ ഖൈറിന്റെ നാടാണത് എന്നാൽ, അതുപോലെ ഷർറിന്റെ നാടാണ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഇറാഖിനെ കുറിച്ച്, അവിടെയാണ് പിശാചിന്റെ കൊമ്പ് പ്രത്യക്ഷപ്പെടുക, ഫിത്നകളുടെ നാടാണ് എന്നാൽ ആ ഹദീസുകളിൽ കാണാം. എന്ന് പറഞ്ഞാൽ അവിടെ ആ ഉള്ള ഒരാളും ഒന്നൊഴിയാതെ എല്ലാ കാലത്തുള്ള എല്ലാവരും മോശക്കാരാണെന്നാണോ? ഒരിക്കലുമല്ല. അവിടെ എത്ര എത്ര അഹ്ലു സുന്നത്തിന്റെ മഹാന്മാരായ പണ്ഡിതന്മാരും മുഹദ്ദിസുകളും ഒക്കെ ആ നാടുകളിൽ ഉണ്ടായിട്ടുണ്ട്. പൊതുവെയുള്ള കാര്യം എന്നാണ് അതിലൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊടി ബനു തമീം ഗോത്രക്കാരനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. ഹിജ്റ 1115 ഇന്നത്തെ സൗദി അറേബ്യയിലെ ഉയൈന എന്ന പ്രദേശത്താണ് ഷെയ്ഖ് റഹിമഹുല്ലാ ജനിച്ചത്. അദ്ദേഹത്തിന്റെ കുടുംബം ഒരു ഇൽമിയായ കുടുംബമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ വഹാബ്, അദ്ദേഹം ഒരു ആലിമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാമഹൻ സുലൈമാൻ, അദ്ദേഹവും ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ സഹോദരൻ ആലിമായിരുന്നു. ഇങ്ങനെ വിജ്ഞാനത്തിന്റെ ഒരു കുടുംബമായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. 10 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഷെയ്ഖ് റഹിമഹുല്ലാ പരിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുകയുണ്ടായി. പിതാവിൽ നിന്ന് ഫിഖ്ഹ് പഠിച്ചു. പിന്നീട് മക്കയിലേക്കും മദീനയിലേക്കും അഹ്സായിലേക്കും ഇറാഖിലെ ബസറയിലേക്കുമെല്ലാം മതവിജ്ഞാന സമ്പാദനത്തിനായി അദ്ദേഹം യാത്ര ചെയ്യുകയുണ്ടായി. ആ നാടുകളിലെല്ലാമുള്ള മഹാന്മാരായ പല പണ്ഡിതന്മാരിൽ നിന്നും അദ്ദേഹം വിജ്ഞാനം നുകരുകയുണ്ടായി. അതിൽ പ്രധാനികളിൽ ഒരാളാണ് മദീനയിൽ അന്ന് ജീവിച്ചിരുന്ന മുഹമ്മദ് ഹയാത് സിന്ധി റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ നാട് യഥാർത്ഥത്തിൽ സിന്ധ് ആയിരുന്നു. സിന്ധ് എന്നാൽ പഴയ ഇന്ത്യയുടെ ഭാഗമാണ്, ഇന്ന് അത് പാകിസ്ഥാനിലാണ്. അവിടെയായിരുന്നു. എന്നാൽ അദ്ദേഹം മദീനയിലായിരുന്നു താമസിച്ചിരുന്നത്. അദ്ദേഹം ബസ്രയിൽ വെച്ചായിരുന്നു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ മഹത്തായ ഗ്രന്ഥം കിതാബു തൗഹീദ് അത് എഴുതിയത് ബഹ്റൈൻ വെച്ചായിരുന്നു. നോക്കൂ, ആ കാലഘട്ടം അന്ധകാരം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. നമുക്കറിയാം ഈ ഉമ്മത്ത് എല്ലാ കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന അതേ അവസ്ഥാവിശേഷത്തിലായിരിക്കും ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തുണ്ടാവുക എന്നൊരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല, നേരെ തിരിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഉമ്മത്തിൽ ഒരുപാട് പിടച്ച ചിന്താഗതികൾ വരും, ഭിന്നിപ്പുവരും, ദീനിനെ തെറ്റായി മനസ്സിലാക്കുന്നവരും വ്യാഖ്യാനിക്കുന്നവരും വരും, ഈ ഉമ്മത്ത് കക്ഷികമായി പിരിയും എന്നൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. എത്രത്തോളം ലാത്തയും ഉസ്സയും വീണ്ടും ആരാധിക്കപ്പെടും എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത്ഭുതമില്ല. കാരണം നോക്കൂ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന അഞ്ച് ഇലാഹുകളുണ്ട്, വദ്ദ്, സുവാ, യഗൂസ്, യഊക്, നസർ, അഞ്ചാളുകൾ. ചരിത്രത്തിൽ നമുക്ക് കാണാം ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന മക്കയിലെ ആ ആളുകൾ അവർ ഈ അഞ്ചെണ്ണത്തിന് ആരാധിച്ചിരുന്നു. ഏത് കാലം കഴിഞ്ഞു പോയതാണ്? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അള്ളാഹു ഈ തുഫാൻ അയച്ച് ഭൂമി ഒന്നാകെ തുടച്ച് വൃത്തിയാക്കുകയുണ്ടായി. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അവർ ഇബാദത്ത് ചെയ്തിരുന്ന അഞ്ചു ബിംബങ്ങൾ ഈ കൗമ എത്രയോ കാലങ്ങൾക്ക് ശേഷം, അവസാനത്തെ ഉമ്മത്താണല്ലോ ഇത്, അവർ ഇബാദത്ത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അങ്ങനെയാണ് ശിർക്കിന്റെ കാര്യം. ശിർക്കിന്റെ കാര്യം അങ്ങനെയാണ്. ആളുകളുടെ ബുദ്ധി എവിടെ പോയി? ഇവരൊക്കെ അന്നം തിന്നുന്ന മനുഷ്യരാണല്ലോ എന്ന് നമുക്ക് തോന്നുന്ന രൂപത്തിലായിരിക്കും ജനങ്ങളുടെ വിശ്വാസവും അവരുടെ കർമ്മങ്ങളും ചെല്ലുക. അത്രയും വലുതാണ് പിശാചിന്റെ കുതന്ത്രം. അത്രയും ബുദ്ധിയുള്ള മനുഷ്യൻ ഒന്നുമില്ലാത്ത, ഈ ഒന്നിനും കഴിവില്ലാത്ത, കാണാനോ കേൾക്കാനോ കഴിയാത്ത ബിംബങ്ങൾ, വെറും കല്ലുകളെ, മരങ്ങളെ, മനുഷ്യനെക്കാളും എത്രയോ നിലവാരം കുറഞ്ഞ മൃഗങ്ങളെ, പലതിനെയും പറയാൻ കൊള്ളാത്തത് പലതിനെയും പോലും ആരാധിക്കുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ അന്ധകാരം നിറഞ്ഞ മരത്തിനെയും കല്ലിനെയും ഗുഹകളെയും എല്ലാം ആരാധിക്കുന്ന കടുത്ത ശുർക്കിൽ എവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട അറേബ്യൻ നാടിൽ, പിന്നെ ബാക്കിയുള്ള നാട്ടിന്റെ സ്ഥിതി എന്തായിരിക്കും? അവിടെ ഇത്രയും ശുർക്കും കുഫറും നിറഞ്ഞ കാലഘട്ടത്തിലായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം ജനിക്കുന്നതും അദ്ദേഹം ജീവിക്കുന്നതും. അവിടെ ആരും തടയാനില്ലാത്തതുപോലെ പലർക്കും അറിയാം, എന്നാൽ സമൂഹം ഒന്നാകെ ഇതിന്റെ പിന്നാലെ ആയതുകൊണ്ട് പലരും നിശബ്ദരായി, പലരും അതിനെതിരെ ഒന്നും സംസാരിക്കുന്നില്ല. വേറെ പലരുമാകട്ടെ അത് ഉപജീവനമാക്കി ജീവിക്കുന്നു, അതിന്റെ പേരിൽ സ്ഥാനമാനങ്ങൾ നേടി അങ്ങനെ കഴിയുന്നു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീനിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു റബ്ബുൽ ആലമീൻ ഒരിക്കലും സഹോദരങ്ങളെ എപ്പോഴും ബാത്തിലിന് വിജയം നൽകും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശം വിചാരമാണ് എന്നാണ് അബ്ദുൽ ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എപ്പോഴും ബാത്തിന് വിജയിക്കുക, എപ്പോഴും അസത്യം ഇങ്ങനെ വിലസി നടക്കുക എന്നൊരിക്കലും സഹോദരങ്ങൾ വിചാരിക്കരുത്. സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ഇസ്ലാമിന് അതിന്റെ നഷ്ടപ്രതാപം അത് വീണ്ടും കിട്ടുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. ഇന്ന് തന്നെ സഹോദരങ്ങളെ നോക്കൂ, ഇന്ന് തന്നെ നോക്കൂ ആരൊക്കെയാണ് ഇസ്ലാമിന് എതിർ നിൽക്കുന്നത്, ഇസ്ലാമിന്റെ എതിർപക്ഷത്തുള്ളവർ ആരൊക്കെയാണ്? വലിയ വലിയ രാജ്യങ്ങൾ, വലിയ രാഷ്ട്രങ്ങൾ, എല്ലാ സന്നാഹങ്ങളുമുള്ള രാജ്യങ്ങൾ, അതിന്റെ തലവന്മാർ, അവരുടെ സൈന്യങ്ങൾ, അവരുടെ മീഡിയ, ഇതെല്ലാം. എന്നാൽ നോക്കൂ ഉമ്മത്ത് ബാക്കിയാണ്. ഈ ദീനിന്റെ ആളുകളും ഇവിടെ നിലവിലുണ്ട്. അവർ നാമാവശേഷരായിട്ടില്ല. നിസ്കാരം നിർവഹിക്കപ്പെടുന്നു, സകാത്ത് ജനങ്ങൾ കൊടുക്കുന്നു, നോമ്പ് നോൽക്കുന്നു, ഹജ്ജ് നടക്കുന്നു, ദീനിന്റെ സ്തംഭങ്ങൾ അതെല്ലാം അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇൻഷാ അള്ളാ അതിന് അതിന്റെ എല്ലാ ഇജ്ജത്തും തിരിച്ചു കിട്ടുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ മഹത്തായ ഭാഗ്യം നൽകിയത് ഈ കാലഘട്ടത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിനായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ചിലർക്ക് നൽകുന്ന തൗഫീഖാണത്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവനാണ് നബിമാരെ തിരഞ്ഞെടുക്കുന്നത് എന്നതുപോലെ അവൻ തന്നെയാണ് നബിമാരുടെ അനന്തര സ്വത്തായ ഇൽമും നബിമാർ നിർവഹിച്ച അതേ ജോലിയും അതേ മഹത്തായ ഉത്തരവാദിത്വവും നിറവേറ്റാനുള്ള തൗഫീഖ് നൽകുന്നതും റബ്ബു സുബ്ഹാനഹു വതആല തന്നെയാണ്. അള്ളാഹുവാണ് അതിനുള്ള തൗഫീഖ് നൽകുന്നത്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദഅവത്ത് ആരംഭിക്കുകയുണ്ടായി. സ്വാഭാവികമായും അള്ളാഹുവിന്റെ നബിമാരുടെ അതേ ദഅവത്ത് നടത്തുന്നവർക്ക് അള്ളാഹുവിന്റെ നബിമാരുടെ അതേ അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വഹി ലഭിക്കുകയും ഖദീജ റളിയല്ലാഹു അൻഹ അവിടുത്തെയും കൂട്ടി വറഖത്ത് ഇബ്നു നൗഫലിന്റെ അരികിലേക്ക് പോവുകയും ചെയ്തപ്പോൾ പഴയ കിതാബുകളൊക്കെ പഠിച്ച വറഖ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്? താങ്കളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന സമയത്ത് ഞാൻ ഒരു യുവാവായി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടെ ചോദിച്ചു, അവ മുഖരിജിയഹും, അവരെന്നെ പുറത്താക്കാനോ? ഇത്രയും സ്നേഹിക്കുന്ന സാദിഖുൽ അമീൻ എന്ന് വിളിച്ച് പ്രശംസിക്കുന്ന സ്നേഹസമ്പന്നരായ നാട്ടുകാർ എന്നെ പുറത്താക്കാനോ? വറഖത്ത് ഇബ്നു നൗഫൽ തിരിച്ചു പറഞ്ഞു, അതെ. لم يأتي رجل قط بمثل ما جئت به إلا عوديا താങ്കളി കൊണ്ടുവന്നതുമായി ഇതുപോലുള്ളതുമായി ആര് വന്നിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും ശത്രുക്കൾ ഉണ്ടാകാതിരുന്നിട്ടില്ല. ഇല്ല ഊതിയ, അവരെല്ലാവരും ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല, അവരിൽ ആരും തന്നെ ഉപദ്രവിക്കപ്പെടാതിരുന്നിട്ടില്ല. وكذلك جعلنا لكل نبي عدوا شياطين الإنس والجن يوحي بعضهم إلى بعض زخرف القول غرورا. അങ്ങനെയാണ് എല്ലാ നബിമാർക്കും നാം ശത്രുക്കളെ ഏർപ്പെടുത്തിയത്, ഇൻസിലും ജിന്നിലും പെട്ട, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട പിശാചിക്കളെ. അവ പരസ്പരം വഞ്ചനയുടെ അലങ്കാര വാക്കുകൾ പരസ്പരം ബോധനം നൽകുന്നു. അപ്പൊ ഇങ്ങനെ നബിമാർക്ക് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. നബിമാർ ആരുടെയെങ്കിലും സ്വത്ത് കവർന്നെടുത്തിട്ട ആരെങ്കിലും ദ്രോഹിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു, അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന കാര്യം ജനങ്ങളോട് പറഞ്ഞു. യാ ഖൗമി ഇബ്ദുല്ലാഹ മാലകും മിൻ ഇലാഹിൻ ഗൈറു, ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, നിങ്ങൾക്ക് അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന കാര്യം പറഞ്ഞു. ഇങ്ങനെ ഈ ദഅവത്ത് ആരംഭിച്ചപ്പോൾ ഷെയ്ഖിന് സ്വാഭാവികമായി എതിർപ്പുകളുണ്ടായി, എതിരാളികളുണ്ടായി. പരിഹസിക്കുന്നവരും ദുരാരോപണങ്ങൾ ഉന്നയിക്കുന്നവരും കൊല്ലാൻ തന്നെ വരുന്നവരും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദഅവത്ത് ഹുറൈമില എന്ന പ്രദേശത്ത് നിർവഹിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആ നാട്ടിൽ ഖാദിയായിരുന്നു. അതുകൊണ്ട് ഹുറൈമില എന്ന പ്രദേശത്ത് ഷെയ്ഖ് താമസിക്കുകയും അവിടെ ദഅവത്ത് നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഉയൈനയിലേക്ക് തന്നെ അദ്ദേഹം തിരിച്ചുപോയി, സ്വന്തം നാടായ ഉയൈനയിലേക്ക് തന്നെ തിരിച്ചു ചെന്നു. അവിടെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന ഉയൈനയിലെ ഭരണാധികാരിയായിരുന്ന ആൾ ഷെയ്ഖിനെ സഹായിച്ചു, അദ്ദേഹത്തിന് പിന്തുണയേകി. എന്നാൽ അഹ്സായിൽ അന്ന് കുറച്ചുകൂടി വിശാലമായ അധികാരമുള്ള വേറൊരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അയാൾ ഈ ഉയൈനയിലെ ഷെയ്ഖ് നിൽക്കുന്ന നാട്ടിലെ ഭരണാധികാരിയെ ഭീഷണിപ്പെടുത്തി, നിങ്ങൾ ഇദ്ദേഹത്തെ അവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ തരുന്ന സാമ്പത്തിക സഹായം നിർത്തിവെക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ഈ ഹക്കിനെ സഹായിച്ച ആൾക്ക് മനംമാറ്റമുണ്ടായി. അയാൾ ഷെയ്ഖിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങൾക്കിത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം. ഷെയ്ഖ് പറഞ്ഞു, നിങ്ങൾ ഈ ദീനിനെ സഹായിച്ചാൽ ഇത് ഹക്കാണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ച അവന്റെ കളങ്കമില്ലാത്ത ദീനാണ് ഇത്. ഇത് ഇതിനെ താങ്കൾ സഹായിച്ചാൽ അള്ളാഹു താങ്കളെ സഹായിക്കും, അള്ളാഹു താങ്കളെ സഹായിക്കും. എന്നാൽ അദ്ദേഹം ഈ സൗഭാഗ്യം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. എന്നെന്നും നിലനിൽക്കുന്ന സൗഭാഗ്യത്തിന് പകരം ദുനിയാവിലെ തുച്ഛമായ ലാഭത്തിന് അയാൾ മുൻതൂക്കം നൽകി. അയാൾ ഷെയ്ഖിനോട് അവിടെ നിന്ന് പോകണം എന്ന് തന്നെ തീർത്തു പറഞ്ഞു. അങ്ങനെ ഉയൈനയിൽ നിന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള കാൽനടയായി ദിറഇയ എന്ന പ്രദേശത്തേക്ക് പോവുകയാണ്. ദിറഇയ എന്ന നാട്ടിൽ ഭരണാധികാരി വേറെയാണ്. മുഹമ്മദ് ബിൻ സഊദ് റഹിമഹുള്ളാഹു തആല അദ്ദേഹമായിരുന്നു അവിടുത്തെ ഭരണാധികാരി. അവിടെ ഷെയ്ഖിന്റെ ഒരു ശിഷ്യന്റെ വീട്ടിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് ചെന്ന് താമസിച്ചു. നോക്കൂ, അന്നത്തെ കാലത്ത് ഒരു വാഹനം പോലും നൽകാതെ ഈ നാട്ടിൽ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഷെയ്ഖ് പോകേണ്ടി വരിക. കയ്യിൽ ഒന്നുമില്ല, ഒരു തണൽ പോലുമില്ല, ഒരു വാഹനമില്ല. അങ്ങനെ അദ്ദേഹം അവിടെ ചെന്നു ഈ ശിഷ്യന്റെ വീട്ടിലേക്ക് എത്തിക്കുകയുണ്ടായി. അദ്ദേഹം വന്ന വിവരം ആ നാട്ടിലെ ആളുകൾ അറിഞ്ഞു. പൊതുവെ അങ്ങനെയാണ് ഇൽമിന്റെ ആളുകൾ, അവരെ പൊതുവെ അറിവിനെ സ്നേഹിക്കുന്ന ആളുകൾ അറിയും. അവർ ഒരു നാട്ടിലെത്തിയാൽ അവിടെയുള്ള അറിവുമായി ബന്ധമുള്ള, ഇൽമുമായി ബന്ധമുള്ള ആളുകൾ അത് അറിയുകയും അദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ ചെല്ലുകയും ചെയ്യും എന്നത് പൊതുവെ സംഭവിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഈ ശിഷ്യന്റെ വീട്ടിൽ അദ്ദേഹം താമസിച്ചു. ഭരണാധികാരിയായ മുഹമ്മദ് ഇബ്ൻ സഊദ് റഹിമഹുള്ളാഹ് അദ്ദേഹം ഈ വിവരം അറിഞ്ഞു. ചരിത്രത്തിന്റെ ഈ ചരിത്രം രേഖപ്പെടുത്തിയ പല കിതാബുകൾ നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ ഭാര്യ റഹിമഹുള്ളാഹ് അവർ ഭർത്താവായ മുഹമ്മദ് ഇബ്നു സഊദിനോട് പറഞ്ഞു എന്നാണ്, നിങ്ങൾ ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിപ്പിക്കരുത്, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇദ്ദേഹത്തെ കാണണം. അങ്ങനെ ദിറഇയയിലെ ഭരണാധികാരിയായ മുഹമ്മദ് ഇബ്നു സഊദ് റഹിമഹുള്ളാഹ് അദ്ദേഹം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിനെ അങ്ങോട്ട് ചെന്ന് കാണുകയാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു വമ്പിച്ച ഒരു കൂടിക്കാഴ്ചയായിരുന്നു യഥാർത്ഥത്തിൽ അത്. അദ്ദേഹം ഷെയ്ഖിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവർ പരിചയപ്പെടുകയും ഷെയ്ഖ് റഹിമഹുള്ളാഹ് തന്റെ ദഅവത്ത് എന്താണെന്ന്, താൻ എന്ത് കാര്യമാണ് പ്രബോധനം ചെയ്യുന്നതെന്ന് ഈ അമീറിനെ അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, ഇതാ ഈ ദഅവത്ത്, ഈ കാര്യം, ഞാൻ ഈ ക്ഷണിക്കുന്ന ഈ കാര്യം, ഇത് അള്ളാഹുവിന്റെ ദീനാണ്, ഇത് അള്ളാഹുവിന്റെ യഥാർത്ഥ ദീനാണ്. ഇതിന് താങ്കൾ സഹായിച്ചാൽ അള്ളാഹു താങ്കളെ സഹായിക്കും. താങ്കൾക്ക് അള്ളാഹു ഈ ഭൂമിയിൽ അധികാരവും സൗകര്യവും നൽകും. താങ്കൾക്കും താങ്കളുടെ മക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അത് നിലനിർത്തി തരും എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം. മുഹമ്മദ് ഇബ്ൻ സഊദ് റഹിമഹുള്ളാഹ് അദ്ദേഹം അത് സ്വീകരിക്കുകയും ഷെയ്ഖിനെ സഹായിക്കാമെന്നും ഷെയ്ഖിന് പിന്തുണയേകാമെന്നും ഷെയ്ഖിന് തന്റെ നാട്ടിൽ സൗകര്യമൊരുക്കാമെന്നും വാഗ്ദാനം നൽകുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ദിറഇയയിൽ അതാ അവിടെ ഈ തൗഹീദിന്റെ ദഅവ അത് ശക്തമായി നടക്കുകയാണ്. തൗഹീദിന്റെ പഠനം ശക്തമായി നടക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ അമീറിനെ സഹായിക്കുകയുണ്ടായി. ആ സുഊദ്, ആ കുടുംബത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ആ നാട്ടിന്റെയും അതുപോലെ ചുറ്റുഭാഗത്തുള്ള പ്രദേശങ്ങളുടെയും ഭരണം ക്രമേണ നൽകുകയുണ്ടായി. ഏകദേശം ആ പ്രദേശവും നജദ് പ്രദേശവും പിന്നീട് ഹിജാസ് പ്രദേശവും ചുറ്റുമുള്ള ഭാഗങ്ങളെല്ലാം ആ സുഊദിന്റെ ഭരണത്തിന് കീഴിൽ വരികയുണ്ടായി. ഇന്നും അൽഹംദുലില്ലാഹ് ആ രണ്ട് കുടുംബങ്ങൾ ആ നാട്ടിൽ നമുക്ക് കാണാം. ഭരണരംഗത്ത് ആ സുഊദ്, അതുപോലെ മതവിജ്ഞാന രംഗത്ത് ആ ഷെയ്ഖ് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അദ്ദേഹമാണ്. ഈ ദഅവത്തിന്റെ സൽഫലങ്ങളിലൊന്നാണ് യഥാർത്ഥത്തിൽ സൗദി അറേബ്യ എന്നുപേരുള്ള ആ രാജ്യം തന്നെ അള്ളാഹുവിന്റെ തൗഫീഖിനാൽ അവർക്ക് ആ അധികാരം ലഭിക്കുകയും രണ്ടു തവണ അത് നഷ്ടപ്പെട്ടിട്ടും വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ഏറ്റവും നല്ല രൂപത്തിൽ തിരിച്ചു നൽകുകയും ചെയ്തു. ഒന്നാമത് രണ്ടു തവണയും അവരോട് യുദ്ധം ചെയ്തത് ഉസ്മാനി ഖിലാഫത്തിന്റെ ആളുകളായി അറിയപ്പെട്ട തുർക്കികളായിരുന്നു. അത് അവർ പൊതുവെ, പ്രത്യേകിച്ച് അവരുടെ അവസാന കാലം, ഷിർക്കിന്റെയും ഖുറാഫാത്തിന്റെയും അതുപോലെ പലവിധ ഇസ്ലാമിക കുഫ്റൻ തരീഖത്തുകളുടെയും ഒക്കെ ആളുകളാണ് യഥാർത്ഥത്തിൽ ആ ഉസ്മാനി ഖിലാഫത്തിന്റെ ആളുകൾ, പ്രത്യേകിച്ച് അവരിലെ അവസാനക്കാരായ ആളുകൾ തുർക്കികൾ. അവർക്ക് പൊതുവെ ഈ ആ സുഊദിനോട് അടങ്ങാത്ത ശത്രുതയും പകയും അറബികളോടുള്ള വിദ്വേഷം വേറെയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ആദ്യം ഈ ആ സുഊദ് ഭരണകൂടത്തെയും അവിടുത്തെ മുഹൈദുകളായ ആളുകളെയും അവർ ആക്രമിക്കുകയും ഒരുപാട് വളരെ മോശമായ രൂപത്തിൽ, അങ്ങേയറ്റം ഭീകരമായ രൂപത്തിൽ, ദയയില്ലാത്ത രൂപത്തിൽ അവരോട് പെരുമാറുകയും അവരെ അവരുടെ ഭരണം തകർക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും അവർക്ക് ഭരണം തിരിച്ചു നൽകി. രണ്ടാമതും അവർക്ക് ചില പരാജയങ്ങൾ ഉണ്ടായി ഈ തുർക്കികളുടെ കയ്യാൽ. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വീണ്ടും മൂന്നാമത്തെ തവണ ഏകദേശം 1920 ആ സമയത്ത് ഇന്നത്തെ സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൽ അസീസ്, അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുൽ അസീസ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആൽ സുഊദിന് വീണ്ടും ആ നാട്ടിന്റെ ഭരണം ലഭിക്കുകയും ചെയ്തു. അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്കും എല്ലാ മുസ്ലിം ഭരണാധികാരികൾക്കും അള്ളാഹുവിന്റെ ദീനനുസരിച്ച് മുസ്ലിങ്ങളെ നയിക്കുവാൻ ഉള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല അവരെയും എല്ലാ മുസ്ലിമീങ്ങളെയും സംരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹത്തിന്റെ മക്കളും അല്ലാത്തവരുമായ ധാരാളക്കണക്കിന് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിന്റെ മക്കളും പേരമക്കളുമായ ശിഷ്യന്മാർ ഒരുപാട് ഒരുപാട് ഇന്നും ആ തലമുറയിലുള്ള പണ്ഡിതന്മാരെ നമുക്ക് ധാരാളമായി കാണാം. എത്രത്തോളം അവരിലെ സ്ത്രീകൾ പോലും വലിയ വിജ്ഞാനമുള്ള ആളുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു മകളായ ഫാത്തിമ റഹിമഹുള്ള, അവരുടെ ഒരു ചരിത്രം തന്നെ പണ്ഡിതന്മാർ പറയാറുണ്ട്. പിന്നീട് തുർക്കികൾ അവരെ ആക്രമിക്കുകയും അങ്ങനെ അവരുടെ നാട് തകർക്കുകയും ചെയ്തപ്പോൾ അവർ കടൽ മാർഗം ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മകളും ചില ആളുകളും ഇന്നത്തെ ഇമാറാത്തിന്റെ ഭാഗമായ റസൂൽ ഹൈമയിൽ എത്തുകയും അവിടെ ഇറങ്ങാൻ ഉദ്ദേശിച്ചപ്പോൾ അവിടുത്തെ ചില ആളുകൾ പറഞ്ഞത്രേ, നിങ്ങൾ ഇവിടെ ഇറങ്ങണമെങ്കിൽ ഇവിടെ ഉള്ള ഒരു വലിയുണ്ട്, ഒരു ഖബറുണ്ട്, അതിന് എന്തെങ്കിലും നേർച്ചയാക്കണം. അവരവിടെ എത്തിയപ്പോൾ പറഞ്ഞതാണ് ഇത്ര ആളുകൾ. അപ്പൊ അവർ പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല, അള്ളാഹുവിന് മാത്രമേ നേർച്ച പാടുള്ളൂ. അപ്പൊ ആ ആളുകൾ അവർ ചിലർ പറഞ്ഞു, ഒന്ന് നേർച്ചയാക്കില്ലെങ്കിൽ കുറച്ചൊരു ഒരു മണ്ണെങ്കിലും തുറാവെങ്കിലും നേർച്ചയാക്കുക. അപ്പൊ അവർ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ മകൾ ഫാത്തിമ റഹിമഹുള്ള അവർ പറഞ്ഞത്ര, തുറാബ് ഖൈറു മിനൽ ദുബാബ്, തുറാബ് ഖൈറു മിനൽ ദുബാബ്, തുറാബ് ദുബാബിനേക്കാളും നല്ലതാണ്, ഈച്ചയേക്കാളും നല്ലതാണ്. കാരണം പണ്ട് ഒരു കഥയുണ്ടല്ലോ ചില ഹദീസുകളിൽ വന്നിട്ടുള്ള ഒരു കഥ, ആ ഹദീസിന്റെ സനദിനെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ അതിൽ ഉള്ളതെന്താ, ഒരു നാട്ടിലേക്ക് കടക്കണമെങ്കിൽ എന്തെങ്കിലും അവിടെ നേർച്ചയാക്കണം, അവർക്ക് വേണ്ടി കിടക്കുന്ന അവിടെയുള്ള അവരുടെ ഇലാഹിനു വേണ്ടി അറുക്കണം. അങ്ങനെ അവസാനം ഒരാൾ ഒരു ദുബാബിനെ അറുത്തു എന്നാണ്. അതിന്റെ പേരിൽ അയാൾ നരകത്തിൽ പ്രവേശിച്ചു എന്നാണ്. പൊളിവർ പറഞ്ഞു, ദുബാബ് തുറാബ് ഖൈറു മിനൽ ദുബാബ്, ഈച്ചയേക്കാളും നല്ലതാണ് എന്ത് മണ്ണ്, അതുകൊണ്ട് അത് പറ്റില്ല. അങ്ങനെ അവർ അത് ചെയ്യാതെ ആ നാട്ടിൽ ഇറങ്ങുകയും എന്നിട്ട് അവർ ആ നാട്ടിൽ ഉള്ള ആളുകളെ കിതാബ് തൗഹീദ് പഠിപ്പിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അവർ ഒരു മറ സ്വീകരിക്കുകയും എന്നിട്ട് ആളുകൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ സഹോദരങ്ങളെ, ഇത്രയും മഹത്തരമായ ഫലങ്ങൾ ഈ ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ദാവത്ത് മുഖേന ഉണ്ടാവുകയുണ്ടായി. അറബ് നാടുകളിലും അല്ലാത്ത ഒരുപാട് നാടുകളിലും ഈ ദാവത്തിന്റെ വെളിച്ചം സഹോദരങ്ങളെ എത്തുകയുണ്ടായി. പിന്നീട് ഹിജറ 1206 ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം മരണപ്പെട്ടു. 1115 ജനനം. 1206 അഥവാ 90 വയസ്സുണ്ടായിരുന്നു ഷെയ്ഖിന് വഫാത്തിന്റെ സമയത്ത്. ഒരുപാട് മഹത്തരമായ മുഅല്ലഫാത്ത്, എഴുത്തുകൾ, കിതാബുകൾ അദ്ദേഹം നമുക്ക് വിട്ടേച്ചുപോയിരിക്കുന്നു. പ്രസിദ്ധമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കിതാബു തൗഹീദ്, അൽ ഉസൂലു സലാസ, കശ്ഫു ശുബുഹാത്ത്, നവാഖിദുൽ ഇസ്ലാം, അതുപോലെ ഫദ്ലുൽ ഇസ്ലാം, മസായിലുൽ ജാഹിലിയ, ആദാബുൽ മഷി ഇലാ സ്വലാഹ് എന്നു തുടങ്ങിയ ചെറുതും വലുതുമായ കിതാബുകൾ അദ്ദേഹം എഴുതുകയുണ്ടായി. അതുപോലെ ഒരുപാട് ഒരുപാട് അദ്ദേഹത്തിന്റെ റിസാലകൾ, എഴുത്തുകൂത്തുകൾ, കത്തുകൾ, അതെല്ലാം സഹോദരങ്ങളെ ഈ മഹത്തായ ദാവത്തിന്റെ അതിന്റെ പ്രകാശം പരത്തുന്നതായി ഇന്നും നമുക്ക് കാണാം. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമുക്കെല്ലാം അറിയുന്നതുപോലെ ഒരുപാടൊരുപാട് കള്ളാരോപണങ്ങളും തെറ്റിദ്ധാരണകളും പറയപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള. വഹാബി എന്ന പേര് ആർക്കാണ് അറിയാത്തത്? മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും വരെ ആ പേരറിയാം. വഹാബി എന്ന പേര് അദ്ദേഹത്തിലേക്ക് ചേർത്ത് വിളിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർ വിളിക്കുന്നത് തെറ്റാണ്, കാരണം അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് എന്നാണ് പേര്. അപ്പൊ മുഹമ്മദി എന്നാണ് മുഹമ്മദിന്റെ അനുയായി എന്ന് പറയാൻ വിളിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് വിളിച്ചാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരായി പോകുമോ എന്ന നിലക്കായിരിക്കണം വഹാബി എന്ന് വിളിച്ചത്. പക്ഷേ അങ്ങനെ വിളിച്ചപ്പോൾ അതിനേക്കാളും വലിയ കുഴിയിലാണ് അവർ ചാടിയത്. കാരണം അൽ വഹാബ് എന്നത് അള്ളാഹുവിന്റെ പേരാണ്. അൽ വഹാബ്, അപ്പോൾ വഹാബി എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ ആളുകൾ എന്നാണ് അതിന് അർത്ഥം വരിക. പക്ഷെ സഹോദരങ്ങൾ, അവർ ആ പേരിട്ടത് എന്തിനാണ്? സാധാരണക്കാരെ ഒന്നറിയാത്ത ആളുകളുടെ മനസ്സിൽ ഒരു ഭീകര രൂപമാണ്, അല്ലെങ്കിൽ എന്തോ ദീനിൽ ഇല്ലാത്തത് പലതും കെട്ടിച്ചമച്ച ചിലരുടെയൊക്കെ മനസ്സിൽ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയ ആളുകൾ എന്നൊക്കെയാണ് വഹാബി എന്ന് പേര് കേൾക്കുമ്പോൾ അവർ തെറ്റിദ്ധരിക്കുന്നത്. യഥാർത്ഥത്തിൽ സഹോദരങ്ങൾ ഇത് തൻഫീറിന് വേണ്ടി വിളിക്കുന്ന ഒരു പേരാണ്. പറഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിച്ചകറ്റുക. ആ ഒരു പേര് ചാർത്തിയാൽ പിന്നെ ആരും അങ്ങോട്ട് കടക്കുകയില്ലല്ലോ. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ പേര് വിളിച്ചിട്ടുള്ളത്. എന്താണ് സഹോദരങ്ങളെ അദ്ദേഹം പുതുതായി ഈ ദീനിന്റെ പേരിൽ കൊണ്ടുവന്നിട്ടുള്ളത്? അതാണല്ലോ തെളിയിക്കേണ്ടത്. ആരോപണം ഉന്നയിക്കുന്നവർ യഥാർത്ഥത്തിൽ തെളിയിക്കേണ്ടത് എന്താ? ഇതാ ഇന്ന കാര്യം, ഇദ്ദേഹം ദീനിൽ ഇല്ലാത്തത് പുതുതായി കെട്ടിച്ചമച്ചിരിക്കുന്നു, അതാണ് തെളിയിക്കേണ്ടത്. അങ്ങനെ എന്തുണ്ട് ഈ ആളുകൾക്ക് പറയാൻ? യാതൊന്നുമില്ല എന്നതാണ് വസ്തുത. ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുകൾ അതാണല്ലോ, ഒരാളുടെ ഇൽമിന്റെ ബാക്കി വസ്ത്രം അദ്ദേഹത്തിന്റെ എഴുത്തുകളാണ്. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ ഇന്നും ലോകത്തുണ്ട്. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ തന്നെ എഴുതപ്പെട്ട കിതാബുകളുടെ കോപ്പികൾ ഇന്നും ലോകത്തുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ, പല പുരാതനമായ ലൈബ്രറികളിൽ, മ്യൂസിയങ്ങളിൽ ഒക്കെ കാണാം. അപ്പൊ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ സഹോദരങ്ങളെ, പ്രസിദ്ധീകരിക്കപ്പെട്ട കിതാബുകൾ അദ്ദേഹത്തിലേക്ക് നിസ്ബത്ത് ശരിയായ, അദ്ദേഹം തന്നെ എഴുതി എന്നുറപ്പുള്ള കിതാബുകളിൽ എന്താണ് പുതുതായി ഒരു കാര്യമുള്ളത്? ഖാല അല്ലാഹ്, ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതാണ് സഹോദരങ്ങളെ അദ്ദേഹത്തിന്റെ കിതാബുകളിൽ അധികവും. അത് എന്ത് വ്യാഖ്യാനമാണ് അദ്ദേഹം പുതുതായി നൽകിയത്? യാതൊന്നും നൽകിയിട്ടില്ല. ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികൾ എന്താണോ ആ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കിയത് അത് മാത്രം, എന്താണോ ഈ ഉമ്മത്തിലെ നല്ലവരായ മുൻഗാമികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയത് അത് മാത്രം. അതല്ലാതെ പുതുതായി ഒരു കാര്യവും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. ഇവർക്ക് പറയാനുള്ള യാതൊന്നും അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അദ്ദേഹത്തിന് ഇസ്മത്തുണ്ട് എന്നല്ല. അദ്ദേഹം തെറ്റുപറ്റാത്ത ആളാണെന്നോ ഒന്നുമല്ല. കാരണം അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ആരെപ്പറ്റിയും സഹാബത്തിനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. പക്ഷെ സഹോദരങ്ങൾ, ഈ ആളുകൾ പറയുന്നത്, അദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ കളവാൻ. അദ്ദേഹത്തിന്റെ ശത്രുക്കൾ റാഫിളത്ത്, അതുപോലെ ഖബറാരാധകർ ഇവരാരോപിക്കുന്ന കാര്യം അത് മുഴുവൻ കളവാണ്. അദ്ദേഹത്തിന്റെ കിതാബുകൾ അതിന് സാക്ഷിയാണ്. അതിൽ പുതുതായി യാതൊന്നുമില്ല. അതാണ് ആളുകൾ തെളിയിക്കേണ്ടത്. എന്താണ് അദ്ദേഹം പറഞ്ഞ പുതിയ കാര്യം? അള്ളാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യാൻ പാടില്ലെന്നാണോ? അത് അള്ളാഹു പറഞ്ഞതല്ലേ? ഓരോ മുസ്ലിം ഫാത്തിഹയിൽ എല്ലാ ദിവസവും ചുരുങ്ങിയത് 17 തവണ ഓതുന്നത് എന്താ? ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹുവെ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിറൂൻ വഇദാ ഹുശറ അന്നാസു കാനൂ ലഹും അദാഅ വകാനൂ ബിഇബാദതിഹിം കാഫിറീൻ. ആരുണ്ട് ഏറ്റവും വഴികെട്ടവൻ ഒരുവനേക്കാൾ? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട്? അവന് ഖിയാമത്ത് നാൾ വരെ ഉത്തരം ചെയ്യാത്ത, അവരുടെ വിളിയെക്കുറിച്ച് അശ്രദ്ധരായ, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നവനേക്കാൾ വലിയ, അവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് ചോദിച്ചത് അള്ളാഹുവാണ്. റബ്ബ് ചോദിച്ചതാണത്. قل انما ادعو ربي ولا اشرك به احد പറയുക, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനിൽ ഒരാളെയും ഞാൻ പങ്കുചേർക്കുകയില്ല. അല്ലാഹു പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ പങ്കുചേർത്ത പഴയ ആളുകൾ, അവർക്ക് പറ്റിയ പങ്ക്, അവർക്ക് പറ്റിയ ശുർക്ക് എന്താ? രണ്ട് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞതാണോ? അല്ല. അവർ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു. ഇൻഷാല്ലാ ഈ റിസാലയിൽ വരുന്നതുപോലെ, അതിൽ വരുന്നതുപോലെ, ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله അവർ അള്ളാഹുവിനെ പുറമെ ഉപകാരം ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. അവർ പറയുന്നു ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ഇത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊണ്ടുവന്നാണോ? അള്ളാഹു പറഞ്ഞതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചതാണ്. മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫ. അവർ പറഞ്ഞു, മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ഇവരെ വിളിച്ചു തേർന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അവർ അവരുടെ ഇലാഹുകളെ വിളിച്ചത് അള്ളാഹുവിനോട് അവരുടെ കാര്യം പറയാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഇങ്ങനെയായിരുന്നു പഴയകാലത്തെ മുശ്രിക്കുകൾ ചെയ്തത്. അവർ ചെയ്തത് ശിർക്കാണ് എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്. ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ വകയായി സഹോദരങ്ങളെ കൊണ്ടുവന്ന കാര്യമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എത്ര കാലമായി ഈ തെറിവിളി തുടങ്ങിയിട്ട്, എത്ര കാലമായി ഈ കള്ളാരോപണങ്ങൾ തുടങ്ങിയിട്ട്. ഇതിന്റെ എല്ലാം ഫലം യഥാർത്ഥത്തിൽ ഷെയ്ഖിന് നന്മയായിട്ടാണ് ഭവിക്കുക ഇൻഷാല്ലാ. കാരണം ഇതെല്ലാം ദുരാരോപണങ്ങളാണ്, കള്ളാരോപണങ്ങളാണ്, കളവാണ് മഹാനായ ഒരു പണ്ഡിതന്റെ പേരിൽ ഈ ആളുകൾ കെട്ടിച്ചമച്ച് പറയുന്നത്. ചില ആളുകൾ അറിഞ്ഞുകൊണ്ടാണ്, ചില ആളുകൾ അറിയില്ല, ചില ആളുകൾക്ക് അതറിയില്ല. എന്തോ ഒരു ദീനെ പൊളിക്കാൻ വന്ന ആളാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്നാണ് വിവരമില്ലാത്ത പലരുടെയും വിചാരം. അത് അവരെ ആ വിശ്വാസത്തിലാക്കിയത് വേറെ ചില ആളുകളാണ്. ഇത് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ നബിമാർക്ക് ഇതുണ്ടായിട്ടില്ലേ? അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ച് എത്ര മോശം ആരോപണങ്ങൾ, എത്ര മോശം ആരോപണങ്ങൾ ശത്രുക്കൾ പറഞ്ഞു അവരുടെ കാലത്തും അവരുടെ കാലശേഷവും. അതുപോലെ ആ നബിമാരുടെ യഥാർത്ഥ ചര്യ പിൻപറ്റിയ ആളുകൾക്കും ഇത് ഉണ്ടാവുക തന്നെ ചെയ്യും. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്. അല്ലാത്തത് കൊണ്ടുവരാൻ സഹോദരങ്ങളെ, നിങ്ങൾ ഈ ആളുകളെ വെല്ലുവിളിച്ചാൽ ഒരിക്കലും അവർക്ക് സാധ്യമല്ല. ഇവരോട് ചോദിക്കുക, ശരി നിങ്ങൾ വഹാബികളെന്ന് വിളിക്കുന്നു, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ആളുകളാണെന്ന് പറയുന്നു, അള്ളാഹുവിന്റെ ദീനിൽ ഇല്ലാത്ത എന്താണ് അദ്ദേഹം കൊണ്ടുവന്നത്? അദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾ തെളിയിക്കൂ. അദ്ദേഹം പറഞ്ഞതായി നിങ്ങൾ കൊണ്ടുവരൂ. സഹോദരങ്ങളെ, ഒരിക്കലും സാധ്യമല്ല എന്നതാണ് സത്യം. അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ ഈ ലോകത്ത് തന്നെ അദ്ദേഹത്തിന് ഈ ഭരണാധികാരികളുടെ അധികാരമുള്ളവരുടെ സഹായം കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് ബലം നൽകുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ദാവത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് നൽകുകയുണ്ടായി. പല ആളുകളും ഈ തൗഹീദിലേക്ക് എത്താൻ അള്ളാഹു അദ്ദേഹത്തെ കാരണമാക്കുകയുണ്ടായി. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. സഹോദരങ്ങൾ, ഈ ഒരു ആമുഖത്തിന് ശേഷം ഈ റിസാലയിലേക്ക് നമുക്ക് കടക്കാം. അസ്അലുല്ലാഹ ലി വലക്കും തൗഫീഖ്. ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അസ്അലുല്ലാഹൽ കരീം, ഈ കിതാബ്, ഈ റിസാലയുടെ പേര് അൽ ഖവാഇദുൽ അർബ എന്നാണ്. ഖവാഇദ് എന്ന് പറഞ്ഞാൽ ഖാഇദ എന്ന വാക്കിന്റെ ബഹുവചനമാണത്. ഖാഇദ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന നിയമം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അൽ ഖവാഇദ് അൽ അർബ, നാല് അടിസ്ഥാന കാര്യങ്ങൾ. അസ്അലുല്ലാഹൽ കരീം റബ്ബൽ ആർശിൽ അലീം അയ്യ തവല്ലാക ഫി ദുനിയാ വൽ ആഖിറ. അസ്അലുല്ലാഹൽ കരീം, അള്ളാഹുവിനോട് ഞാൻ ചോദിക്കുന്നു, എങ്ങനെയുള്ളവനാണ് അള്ളാഹു അൽ കരീം? അൽ കരീമായ അള്ളാഹു, അള്ളാഹുവിന്റെ അതിമഹത്തായ ഒരു പേരാണ് അൽ കരീം. അങ്ങേയറ്റത്തെ കറം, ഉദാരതയുള്ളവൻ, അങ്ങേയറ്റത്തെ ഉദാരതയുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ചോദിച്ചത് നൽകുന്നവനാണ് റബ്ബ്. ചോദിച്ച കൈകൾ ശൂന്യമായി ഒന്നും കൊടുക്കാതെ മടക്കാൻ ലജ്ജിക്കുന്ന റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. റബ്ബൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ റബ്ബായ അള്ളാഹു. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അവന്റെ അർശാണ്. ഏഴാകാശത്തിനു മുകളിൽ ആ അർശിനു മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അർറഹ്മാനു അലൽ അർശിസ്തവ, റഹ്മാനായ റബ്ബ് അവന്റെ അർശിനു മുകളിലായിരിക്കുന്നു. അങ്ങനെയുള്ള റബ്ബിനോട് ഞാൻ ചോദിക്കുന്നു, അയ്യ തവല്ലാക ഫി ദുനിയാ വൽ ആഖിറ. അയ്യ തവല്ലാക, അവൻ നിന്റെ നിനക്ക് വലായത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ അവന്റെ അടുപ്പക്കാരനാക്കട്ടെ. അള്ളാഹുവിന്റെ വലായത്ത് ലഭിച്ചാൽ സഹോദരങ്ങളെ എന്താണ് സംഭവിക്കുക? ഫി ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് അള്ളാഹു അവരെ സഹായിക്കും. അള്ളാഹു വലിയുല്ലദീന ആമനു يخرجهم من الظلمات إلى النور، والذين كفروا أولياؤهم الطاغوت يخرجونهم من النور إلى الظلمات، أولئك أصحاب النار هم فيها خالدون. الله أنا مؤمن قرد ولي أولد ركشاد غاري أولد أول إرتقل إلنا ولي چتلك كندو ورنو. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നമ്മുടെ നമുക്ക് അവൻ നമ്മെ അവന് അടുപ്പമുള്ള അവൻ ഇഷ്ടമുള്ള ആളുകളാക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സഹായവും അവൻ നൽകുന്ന ഹിദായത്തും നമുക്ക് ലഭിക്കും. അത് ലഭിക്കാൻ വേണ്ടി ഇത് വായിക്കുന്ന ആൾക്ക് വേണ്ടി ശൈഖ് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, ഇത് വളരെ നല്ല ഒരു ഗുണമാണ്. അതായത് അറിവ് പകർന്ന് നൽകുകയും അതോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നത്. ദുആയിക്കുന്ന ഓരോരുത്തർക്കും ഇൻഷാ അല്ലാഹ് ഷെയ്ഖിന്റെ ദുആ ലഭിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കാര്യത്തിലും ആ ദുആ സ്വീകരിക്കുമാറാകട്ടെ. വയ്യജഅലക മുബാറകൻ ഐനമാ കുന്ത, വയ്യജഅലക, ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹു നിന്നെ ആക്കി തീർക്കുവാൻ. മുബാറകൻ, എന്താ മുബാറക് എന്ന് പറഞ്ഞാൽ? മുബാറക്, ബറക്കത്ത് ലഭിച്ചവൻ. ഐനമാ കുന്ത, നീ എവിടെയായിരുന്നാലും. عيسى عليه الصلاة والسلام من قرش الله إذ برند قنا فجعلني مباركا أينما كنت وكذا أوصاني صلاة والزكاة ما دمت حيا. الله إنك وصيتنا الجيل كنا نسكارهم زكاتهم أدين دكائر تيل ما دمت حيا يعني دي بيشيل كنا قال تورا. ابن القيم رحمه الله مباركا نواكين ما حتى غير بشري قرنا الجيل كنا هذا أيده ني يود يا إيرنا لم صهودرا ني ننما قلبكريم تنما بيرودكريم شيئا എങ്കിൽ നീ മുബാറക്കാൻ, നീ എവിടെയെങ്കിലും എത്തിയാൽ ആ അടുത്ത ആളുകളുടെ കൂടെ അവരുടെ നിറത്തിലാവുക. മോശക്കാരുടെ കൂടെ കൂടിയാൽ മോശം, നല്ല ആളുകളുടെ കൂടെ കൂടിയാൽ അവിടെ അടുത്തെത്തിയാൽ നല്ല ആള്. അതല്ല, മറിച്ച് ഇവിടെ ആയിരുന്നാലും നീ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്താൽ, ഖൈർ ആളുകൾക്ക് എത്തിച്ചു കൊടുത്താൽ മുബാറക്കാൻ, നീ നിന്നെ മുബാറക്കാക്കട്ടെ എന്ന് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. വയ്യജഅലക മിമ്മൻ ഇദാ ഉഅതിയ ശക്കർ وإذا ابتلي صبر وإذا أذنب استغفر فإن هؤلاء الثلاثة عنوان السعادة. شيخ برين وأن يجعلك من الله أكثر كتير نمنا دعاء شيئنا على قلت الممن إذا أعطي شكر. أنا إذا أعطي كتير الله هو الذي تنال من ماذا تنال شكر شكر جينا بريل. وإذا ابتلي صبر പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുന്നവരിൽ, വൈദ അസ്നബ തെറ്റുപറ്റിയാൽ പാപങ്ങൾ സംഭവിച്ചു പോയാൽ, ഇസ്തഗ്ഫർ പാപമോചനം തേടുന്നവരിൽ, അള്ളാഹു നിന്നെ ഏർപ്പെടുത്തട്ടെ എന്നും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നു. നോക്കൂ, എന്നിട്ട് അദ്ദേഹം പറയുകയാണ് തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങൾ, ഇതാണ് സൗഭാഗ്യത്തിന്റെ അടയാളം, സൗഭാഗ്യത്തിലേക്കുള്ള വഴി, സഅദത്തിലേക്കുള്ള വഴി ഇതാണ്. എന്തൊക്കെയാണ്? നന്മ ലഭിച്ചാൽ, നന്മ ലഭിച്ചാൽ സമാ, നന്മ ലഭിച്ചാൽ അള്ളാഹുക്ക് നന്ദി കാണിക്കുക, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക, തെറ്റുപറ്റിയാൽ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം തേടുക. ഇത് ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നമുക്ക് സന്തോഷകരമായ കാര്യങ്ങൾ, ആരോഗ്യവും മക്കളും സമ്പത്തും ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ദുനിയാവിൽ ലഭിച്ചാൽ ദീൻ ലഭിക്കുക ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹുക്ക് നന്ദി കാണിക്കുക, ശുക്ർ ചെയ്യുക. എന്താണ് ശുക്ർ? സഹോദരങ്ങളെ, ശുക്റിന് ആദ്യം അള്ളാഹു നമുക്ക് തന്നു, ഈ അനുഗ്രഹം നിനക്ക് കിട്ടിയിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കണം. ഹൃദയത്തിൽ നീ അത് തിരിച്ചറിയണം. നാവുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയണം. അള്ളാഹു തന്ന ഈ അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്നതിൽ, അള്ളാഹു അനുവദിച്ചതിൽ നീ ഉപയോഗിക്കുക. അള്ളാഹു ഹറാമാക്കിയതിൽ ഉപയോഗിക്കരുത്. എങ്കിൽ മാത്രമേ നീ ശുക്രുള്ളവനാകൂ. പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക, നീ മുഖത്തടിക്കുകയോ കുപ്പായമാറ് വലിച്ചു കീറുകയോ ശാപവാക്കുകൾ പറയുകയോ വൃത്തികേട് പറയുകയോ അള്ളാഹുവിനെ കുറിച്ച് മോശം പറയുകയോ തുറുതികേട് കാണിക്കുകയോ ഒന്നും ചെയ്യാതെ സബർ കൈക്കൊള്ളുക, ക്ഷമിക്കുക. അത് വാജിബായ കാര്യമാണ്. വൈദ അദ്നബ ഇസ്തഗ്ഫർ, തെറ്റുപറ്റിയാൽ പാപമോചനം തേടുക. കാരണം മനുഷ്യരെല്ലാം അബദ്ധം സംഭവിക്കുന്നവരാണ്. കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ, അബദ്ധം സംഭവിക്കുന്നവർ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്യുന്നവരാണ്. والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. മുഅ്മിനുകളായ ആളുകൾ, സ്വർഗ്ഗം ലഭിക്കുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അവർ വല്ല അബദ്ധവും അവർക്ക് സംഭവിച്ചു പോയാൽ, അവർ തിന്മ ചെയ്തു പോയാൽ, അല്ലെങ്കിൽ സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്തു പോയാൽ അവരെന്ത് ചെയ്യും? ദഖറുല്ലാഹ്, അള്ളാഹുവിനെ ഓർക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരുടെ പാപങ്ങൾക്ക് പാപമോചനം തേടും. അള്ളാഹു ചോദിക്കുന്നു അതിനിടയിൽ, വമാ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട്? എന്നിട്ടാണ് ബാക്കി പറയുന്നത്, വലം യുസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അവരൊരിക്കലും അറിഞ്ഞുകൊണ്ട് ആ പാപത്തിൽ തന്നെ തുടരുകയില്ല, ഉറച്ചു നിൽക്കുകയില്ല. അതിനിടയിൽ തന്നെ അള്ളാഹു പറയുന്നു, വമാ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരുണ്ട് പാപങ്ങൾ പൊറുക്കാൻ? അള്ളാഹു അല്ലാതെ. നോക്കൂ, നാല് ഖുലഫാഉകൾ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അവർ നാലുപേരും ഉദ്ധരിച്ച ഒരാശയമുണ്ട്, ഒരു ഹദീസുണ്ട്. എന്താണ് ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക്, ഒരു മുസ്ലിമിന് ഒരു അബദ്ധം പറ്റിയാൽ, എന്നിട്ട് അവൻ നല്ല നിലക്ക് വുദൂ ചെയ്യുകയാണ്, രണ്ട് റക്അത്ത് നിസ്കരിക്കുകയാണ്, കൽബും മുഖവും റബ്ബിലേക്ക് തിരിച്ചുകൊണ്ട്, അഥവാ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ യഥാവിധി ഓർത്തുകൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിസ്കാരത്തിൽ പാലിച്ചുകൊണ്ട് രണ്ട് റക്അത്ത് നിസ്കരിക്കുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു അവന് പുറത്തു കൊടുക്കാതിരിക്കുകയല്ല. ഏതബദ്ധമാകട്ടെ സഹോദരങ്ങളെ, അതിൽ തന്നെ തുടരാൻ നമുക്ക് പാടില്ല. അത് തിരുത്തണം, അത് തിരുത്തണം, അത് പരിഹരിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. എത്ര തന്നെ സംഭവിച്ചു പോയാലും ശരി, എത്ര വലിയ പാപത്തിൽ മുങ്ങിയാലും ശരി, അള്ളാഹുവിന്റെ, അവനിലേക്കുള്ള അവന്റെ റഹ്മത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. അവൻ നിരാശപ്പെടരുത് എന്ന് നിന്നോട് പറഞ്ഞിരിക്കുന്നു. നിരാശപ്പെടരുത്, റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങുക, പാപമോചനം തേടുക. ഇത് മൂന്നും ലഭിച്ചാൽ സഹോദരങ്ങളെ സൗഭാഗ്യം ലഭിച്ചു, അള്ളാഹുവിന് നന്ദി കാണിക്കുക. പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക. അള്ളാഹു പറഞ്ഞില്ല പല ആയത്തുകളിലും പരിശുദ്ധ ഖുർആനിൽ, സബ്ബാറും ശക്കൂറും, ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു ഒരുമിച്ച് പറഞ്ഞത് കാണുന്നില്ലേ? സബർ ചെയ്യുക, അതുപോലെ ശുക്ർ ചെയ്യുക, സബർ ചെയ്യുക, അതുപോലെ ശുക്ർ ചെയ്യുക, ക്ഷമിക്കുക, നന്ദി കാണിക്കുക. ഇത് രണ്ടും സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിന്റെ നബിമാരുടെ രീതിയായിരുന്നു. അവർ അങ്ങേയറ്റം സബർ നമുക്ക് മാതൃക കാണിച്ചു തന്നവരാണ്, അങ്ങേയറ്റം ശുക്റിനെ നമുക്ക് മാതൃക കാണിച്ചു തന്നവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ മാർഗത്തിൽ ജീവിക്കാൻ, അതിലായി മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ഈ റിസാലയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ആഴ്ച വായിക്കാം. മഗ്രിബിന് ശേഷം ഇശ വരെയാണ് നമ്മുടെ സമയം. ഇന്ന് വരാൻ വൈകിപ്പോയതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുകയും യഥാവിധി പഠിക്കാനും തൗഹീദിലായി ജീവിച്ചു മരിക്കാനും നമുക്ക് തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم اغفر لنا ولوالدينا وللمسلمين وصلى الله وسلم على نبينا محمد سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك